നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്നാദ്യം അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് അധ്യാപികയും നൃത്യസഞ്ജന ഡാൻസ് കമ്പനിയുടെ ഫൌണ്ടറും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ഡോക്ടർ രശ്മി താപ്പർ, തുടർന്ന് സുനിൽ കോളാട്ടുകൂടി അവതരിപ്പിക്കുന്ന സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ബ്ലോക്ക് ഹൌസ് വേ, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. ഇപ്പോൾ കേൾക്കാം അറിഞ്ഞതും അറിയാത്തതും. ഐ എം സോ ഗ്ലാഡ് ടു ഇൻവൈറ്റ് ടുഡേസ് ഗസ്റ്റ് ഡോക്ടർ രശ്മി താപ്പർ. വെൽക്കം ടു അവർ ഷോ രശ്മി.
താങ്ക് യു. താങ്ക് യു മാം.
രശ്മി, വെൻ ഐ ഇൻവൈറ്റഡ് യു to be my guest on my show, I asked you to know more about you professionally. I asked you what you do for your living. Your response really fascinated me, or it stayed with me, because while we all live in overseas, few of us have our own passions. However, we do our full-time job for our livelihood. Yes. And few are lucky enough to keep their passion alongside. But you mentioned dance, or that yes, cultural art form is your full-time path. How do you manage this?
I don't know. Since a very young age, I always wanted to be an artist. But I never thought that it's going to be a full-time.
Yeah.
Never did I think. And maybe that's the reason I went into the engineering path. But dance was with me, though I did my master's and then worked as a software engineer. For about 8 years, I worked as a software engineer.
Oh, really?
Yeah.
In which part of the world?
In Bangalore only.
Okay.
So,
Bangalore is the capital city for
yes,
the technical side.
Exactly.
It's a technical capital for India. Yeah.
So, I was a software engineer. So, I was working over there. But dance was with me always. So, even during my engineering, my master's and all, I also made sure that I also do the master's in dance. Mm. So dance was going on with me in spite of my dance class, everything. I don't know how I was able to handle both. But at one point I realized that I might need to dedicate more time for my art.
Mm.
Because even in the software field, it so happens that once you get promoted to a higher position, you become a lead, you become a manager, it becomes really difficult to handle both the professions. So that's when I thought, okay, maybe it's high time now that I have to dedicate completely
full-time
to the dance. And from then there's no looking back at all. I started off with my MPhil and then my PhD study. So I've been totally into dance since then.
Oh, brilliant. When you said PhD, what was your subject for PhD?
PhD, I worked on the stage lightings for Indian classical dance.
Stage lighting?
Yes, oh, stage lighting for Indian classical dance. Because it so happens that the subject is not much touched upon. And especially when it comes to the Indian classical dance. And it was very interesting for me. And as a child, watching different dance productions, light was something which fascinated me.
Mm.
And little did I know that I'll be working on that. Mm. But during my MPhil, it happened to be my topic. And while doing my MPhil, I realized that there's a lot of depth in understanding the stage lighting, that for Indian classical dance. And then had to do my PhD to dive deep into that. And finally, again, I came out with a book which talks about the guidelines with respect to the stage lighting. And I'm happy, proud also to say that this is the first book which has come out with respect to the stage lighting for the Indian classical dance.
Amazing.
So,
to be honest, I'm seeing someone for the first time in my life who has done a research or deep dive into the lighting aspect of the stage performance.
True, definitely.
Rashmi, you touched upon your topic, Indian classical dance. Which specific dance you have been specializing on?
I'm training and I've trained myself in Bharatanatyam.
Okay, which is a dance form, gives a lot of thrust on storytelling. Am I right?
Yes, to be frank, all the Indian classical dance for that matter is about the storytelling only.
And because of the storytelling side of Bharatanatyam, light falls a very crucial part in the performance.
Yes, definitely. Light has its own impact, and how we use the light aesthetically is something which is very important, and that is what I have targeted in my study throughout.
Can you share one example to make my listeners understand how light has transitioned the feel or experience of a performance?
If I have to give even a real time example, so how does it feel for us when we look at the sunrise to that of mid noon and then to the evening sunset? So there's an energy transition, energy variation that happens even for us, right, when we look at the sunset or even the sunrise. So absolutely, it's the same thing even with the classical dance. So what happens is when we put the light on a particular character, so we are forcing the audience to look only at certain part of the stage.
Exactly.
Not the entire stage. So we are narrowing their mind, their vision. And when we use it as a character also, like say you want to create a romantic mood. So how do we do that? Because all we have is a black box.
Exactly.
So the auditorium, so we don't have anything. Whereas when we look back into the Indian theaters long back then, the ancient times, they made use of natural settings, and you had the sunrise, sunset, evening times and morning times where the presentation used to happen. But once it moved to the auditorium, it has become a black box.
Exactly.
So in that black box, what can you create? So that is when light comes into the picture to create the mood, to create a feel for the particular character.
Excellent. Oh, that's a good, very good point. Rashmi, you are a performer, you are a teacher, you are a researcher.
Yes.
What gives you immense pleasure among these three?
All the three, they all are interdependent. I don't know, I cannot separate all three of them. Everything has to be, and that is the holistic approach of the dance form. The performance cannot happen without the research.
Yeah.
And whatever you research should be in the performing format also. So they are interdependent. So it is important that anyone for that matter, being an artist, it's important that they need to have this holistic approach with respect to the classical dance in order to preserve and give it to the next generation. So without that, I don't think so. You can separate it out as which is important, or even to choreograph a dance piece, we do a lot of research for that. Mm. Otherwise, you won't be able to.
Interesting.
So everything is needed.
Everything is correlated.
Yes, they are. They are. You cannot separate them out.
And how long you have been performing, or how long you have been teaching?
Teaching almost, if I counted through my institute, then it's been like 20 years, but I've been lucky enough, like even while I was young, along with my teachers, so I used to teach the younger students,
junior
students. So that's when the knack of teaching came into me. And then through my institute, it's been like 20 years now that I'm teaching.
Almost two decades.
Yes, yes. It's been two decades. Whereas in Auckland, it's just been like 2 years, because I just came in over here.
Okay.
So in Auckland, it's been 2 years. Whereas back in India, it's been like, yeah, two decades.
What brought you to New Zealand? Because for in classical dance, India is always the main hub.
Yes. Don't know, maybe I had to come here to give my learnings, everything to Auckland. Also, maybe I had to, maybe God chose me to dedicate myself and to bring up the art also, even in Auckland, maybe.
What do you do? Do you have dancing classes?
Yes, I teach. I teach over here in Auckland. So I'm full-time into teaching only. Mm-hmm. Apart from teaching, I'll be practicing, I'll be reading. That is what my day goes. So, yes, a teacher also.
As the saying goes, when you do your passion as your work, you don't feel like you're working.
Yes, definitely. So you don't know when it is day and when it is night. You are just into dance only full time. So
so lucky to have that kind of a path in your...
I know. True.
What is your comment about the new generation students? Are they taking dance classes seriously, or they think it's a glamorous industry, or I'm performing on a stage? How do you rate their interest level?
That actually depends from dancer to dancer, and more than dancer, I think it is more dependent on the teacher is what I feel, because it's a teacher's responsibility to guide the students in the right way, to make them understand that it is not a glamorous world at all. First of all, it is not a glamorous world. There's a lot of dedication, lot of devotion, lot of hard work, efforts, and it takes many years for one to blossom even as a dancer. Otherwise, even to, it's just like, even as for the teachers, it's like sculpting. So it takes so many years. You have to wait for the flower to blossom by itself. You can only nurture the flower. So as a teacher, it is important that we nurture the students, guiding them in the right path to make them understand that it's Indian classical dance, not any Bollywood or something. So there is a lot of time and dedication, and you don't just get it like that. It takes years of practice for your body to even accept the style of the classical dance. So I would say it lies in the hands of the teachers than the students.
But are they taking it seriously? That was my initial question.
That depends again from students to students. Luckily, I have not encountered any of my students in that path.
Excellent.
I make sure to tell them that there's a lot of efforts that is involved to learn the classical dance. And at the same time, adaptation is also important, because the current trend is the reels and everything. But where do you strike a balance?
So that's important.
Yes. In earlier days, we had newspapers. So the artists, there were critics who used to write about the artists. So the world used to get to know. And now we have this reels time now. So
social media.
Yes. So there's no other option but to adapt to it. But you need to draw your line. What do you show it to the audience? Because end of the day, what happens is that you might do n number of reels, and looking at your reels, an organizer will call you for the program. You cannot do a 30-second performance. So it needs to be a full length 1 hour of performance. So that is something which a teacher should make sure that the children understand that. So practice and promote when it's needed. Definitely, yes, you must promote, but keep that balance.
Couldn't agree with you more, Dr. Reshmi, on that, because you're saying the real talents will emerge eventually.
Exactly.
No matter they do focus on social media or whatever.
Definitely.
The true talent will come out.
Yes.
That's a great point. I heard there is a new production coming in your way. Can we know a little more about your upcoming project, Reshmi?
Yes, we are conducting Nada. So Nada is a dance festival. So every year it happens even in India. So in Auckland, this is the first time.
Whatever you were doing in India, you are replicating in...
Replicating in the sense, it is basically the showcase which we do of the students learning whatever has been happened till now. So even in Auckland, I'm starting it this year, so it's happening on June 6th. So
Saturday?
Yes. So my students will be performing, and after their performance is my work. So I'm premiering one of my new work called Satipatha. So Satipatha is about the secret feminine energy behind the epic. So I'm bringing in that new concept, and it's happening on June 6th.
How long is the performance?
My students' performance will be for 45 minutes, and then followed by mine around 30 minutes.
So altogether less than 2 hours.
Yes, it's less than 2 hours.
Is it going to be a ticketed event, and where is it happening?
Yes, it is a ticketed event, and it's happening at the Auckland Performing Arts Centre, TAPAC. So over there.
Reshmi, we are seeing a lot of Indian dance schools especially from our community also in Auckland. Can I ask, what is something that stands out about Dr. Reshmi Thapar's class, or what is unique about your class from a student point of view?
Being a researcher and teacher and a dancer, for me, dance is not just about performance. Unfortunately, it has happened that people think dance means just a performance.
Mm.
But performance is just one branch of it. So
yeah,
there are many things like, you know, choreography, aesthetics, theory, your research. There are like so many branches, and that is what I always tell my students, that don't just be performance oriented. And for you, even to perform, what is important is to understand the theory behind it.
Mm.
Because only then the tradition will survive.
Exactly.
Otherwise, what happens as a student, they'll have so many questions as why the things are being done in this way, why not in the other way? And they think that they have to create something out of the box without understanding that our literature already has so much in the box. And all that we have to do is just read that. And that, by understanding the literature, that connection with respect to the theory and the practical, we call it as a Shastra and Prayoga. Shastra is the literature, and Prayoga is the practical application. So the Prayoga should always be backed up by the Shastra.
Mm.
And the Shastra can beautifully come out as a Prayoga. So this is something which I emphasize in my dance class. So that's the reason, even at the beginning, students were like surprised that there are theory classes happening in the class. And even the parents were like, theory? What is this theory? Yeah. What are you doing, ma'am? So that is the main thing which I do. And then dance examinations. I believe in a structured form of learning.
Mm-hmm.
So for me, it's very important that students, they learn in a methodological way, which is really important, especially for the classical dance. So I've been connected with the universities in India. So last year also, a few of my students, they took up the exam, they passed in distinction. And even this year also, they are doing their examination. So as a holistic approach, to the ones who are really interested to take up dance. I don't teach for the students who come as a hobby.
Yeah.
So I'm very clear about that. So I talk to even the parents also to understand how much efforts they are ready to put for the children, because it's not an easy thing. So hobby thing is not allowed in my class. And eventually those who come as a hobby, they won't be able to survive in my class.
Hobby, yeah.
They won't be able to take so much of things, so much of knowledge. They're not ready, they're not open for it. So ultimately they will not stay. But otherwise, the students who I have, they now realize, they understand the importance of the theory and the practical. So this is something which I emphasize in my dance school.
Oh, that sounds like a great approach, Reshmi.
Yes.
Reshmi, I can also see, when I read about you, your background, you're also into yoga.
Yes.
Can you share, are you teaching yoga here in Auckland?
No, I don't teach yoga. I'm just a practitioner.
Okay.
So I enjoy doing it. So I practice yoga because I think for each one of us, it's very important to practice yoga, because your mental stability, your emotional stability, your physical, everything is dependent on that. And yoga is a beautiful gift what we have got from all our rishis. And yoga should be a part of life, I feel, whether you teach someone or not. And even in my dance class also, yoga is also a part of the dance curriculum.
Nice. Oh,
so the students are trained in yoga also.
So that's a great mix of dance class. Dance plus yoga comes.
Yes. Huh? As a teacher, it's very important that we introduce the children. We don't know whether they'll follow it later or not. We don't know. But introducing them and making them aware that these are some things which has been time tested. So later on, maybe some point in their life, they'll definitely get back, they'll realize that, okay, why my teacher or why my parent was telling me so, and they'll definitely get back to it. Introducing is my duty, and that's what I'm doing.
Looks like, Reshmi, you have designed your dance class, your profession, your performance, your teaching methodology, your research. You have designed in a very professional way or an effective way. Can I ask, is that something you adopted from any of your gurus? Because I can see you have taken your lessons from amazing gurus back in India.
Yes.
what was one thing you imbibed from or you deliberately wanted to inherit from your gurus?
I've been really blessed to have learned from wonderful gurus. And for them, as I told, dance was not just a performance or something. It was more of a sadhana, a way of life. And being with them, what I've realized is that as an artist, it is utmost, I mean, it's the responsibility of an artist to protect, preserve and take forward the art in its most authentic way. And that is something which I have understood from all of my gurus, and I really owe to them. Every time when I teach, that is what even I think, that okay, it's my duty to pass it on to the next generation. How long will I be here? So it's my students, it's the others who needs to take it forward, and they have to take it forward in an authentic way. So that is something which I'm following my guru's steps.
What is your next dream? You have achieved a lot. I can see there is a big list of awards, achievements in your portfolio. What is that as in your list as Dr. Reshmi Thapar to achieve next?
I don't know. Things are just coming by my way. Never did I think that I'll come to Auckland, and here I see like, okay, it's totally different, especially when it comes to Indian classical dance. As you said, the main hub is in India, and over here it isn't there. I don't know, maybe I've come here to revive or do something over here with respect to the Indian classical dance. And I've also started to do some, because one major drawback which I saw is with respect to the performances and opportunity for the students to look at other dances and learn from them. So you might have also observed that there's a lot of community programs which happens, which is really good. At least the communities are preserving the art form. But Indian classical dance is not limited to just community performance. That 5 minutes will not justify being a dancer. So my whole idea is that I want to create a platform wherein the dancers can look at other dancers, senior dancers. I want to invite the dancers here so that they can look, observe and train themselves and understand how much efforts is needed to even take forward the Indian classical dance. So that is something which is currently in my list now, and I'm working towards that.
Great. And I can see this upcoming event in Tabak, the NADA 2026.
Yes.
Can we call it as your first step?
Yes, definitely. Yes, definitely. Because even to my students who are here, I used to hear to them about the kind of performances they used to do. And that's what made me realize that, okay, I have to change the format over here, because that is not the way in which one needs to get onto the stage. So with that focus, they all have been like practicing a lot now, and never they had been put into such a situation of so much of practice. And I'm so happy to see them practicing very well, and they've taken up art so seriously now. They understand the importance of it, and we all are looking forward for the NADA, which is happening.
What will be your one line of message to our listeners to come and attend NADA 2026?
As of now, the tickets are sold out. I wish they
have. So happy for you.
I wish they have booked the tickets, but it's
maybe
like
next time.
Maybe next time, definitely.
You do it annually, or
We don't know. We have to still think how it goes on. But yeah, we are getting many inquiries. But unfortunately, the tickets are like sold out now.
Oh. So, wish you good luck, and thank you so much for being with Malayalam FM and sharing your knowledge and inspiring the students and the parents about the importance of learning theory along with the practical performance, which is really appreciative about you. And wish you all the good luck.
Thank you. Thank you so much. Thank you for inviting me. And you're doing such a brilliant work. You're connecting the artist and any other professionals with the audience, and a kind of contribution from your side to the society, and I think such a noble cause. And thank you so much for inviting me. Thank you.
Thank you. Malayalam FM 104.6 നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്താധ്യാപികയും നൃത്യസിഞ്ചന ഡാൻസ് കമ്പനിയുടെ ഫൗണ്ടറും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ
ഡോക്ടർ രശ്മി താപ്പറുമായുള്ള പ്രത്യേക അഭിമുഖം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇനി കേൾക്കാം സിനിമ ഓർമ്മ, അവതരണം സുനിൽ കോളാട്ടുകുടി.
മലയാളം എഫ് എം 104.6 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ മെയ് മാസങ്ങളിൽ റിലീസ് ചെയ്ത കുറച്ചുകൂടി മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
ഒരേ ദിവസം ഒരേ സംവിധായകന്റെ രണ്ട് ചിത്രങ്ങൾ റിലീസ് എന്ന അപൂർവത മാത്രമല്ല ജോഷിയുടെ ക്രെഡിറ്റ്. രണ്ട് ചിത്രങ്ങൾക്കും ഒരേ കഥ കൂടിയാണ്, ഒരേ പ്രമേയം കൂടിയാണ്. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണ എന്ന പ്ലോട്ടാണത്. 1984 മെയ് 11 പ്രദർശനത്തിനെത്തിയ ജോഷിയുടെ സന്ദർഭം, പിരിയില്ലനാം എന്നീ ചിത്രങ്ങളിൽ മുൻപ് സന്തോഷത്തിലും പിന്നീട് തെറ്റിദ്ധാരണയുടെ പേരിൽ തെറ്റിപ്പിരിയുകയും ചെയ്യുന്ന ദമ്പതികളെ കാണാം. പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് മെസ്സേജ്. നസീർ അവതരിപ്പിക്കുന്ന ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ടെന്ന ഏഷണിക്കാരന്റെ, അതായത് ജോസ് പ്രകാശാണ്, അപവാദം മൂലം ബന്ധം ഉലഞ്ഞ ലക്ഷ്മിയാണ് പിരിയില്ലനാം എന്ന ചിത്രത്തിൽ. ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊച്ചിൻ ഹനീഫയുടെ കഥയായിരുന്നു ആലപ്പി ഷെറീഫിന്റെ തിരക്കഥ. മക്കളായ ശ്രീനാഥ്, രോഹിണി, അവർ വലുതാകുന്നവരെ ലക്ഷ്മിയോടൊപ്പമാണ്. നസീറിന്റെ കൂടെ മറ്റൊരു വീട്ടിൽ മകനായ ശങ്കർ അവതരിപ്പിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. നസീറിന്റെ ശത്രു ജോസ് പ്രകാശ് ലക്ഷ്മിയുടെ ബിസിനസ് വിശ്വസ്തനായി. ജോസ് പ്രകാശിന്റെ മകളും ശ്രീനാഥും, അതായത് ലക്ഷ്മിയുടെ മകനും, ഒരു കൂടം കുളിരും ഒരു കൂടം തേനും ഒക്കെ പാടി പ്രണയത്തിലാണ്. അതൊരു പ്രണയ ചതിയാണ്, ശത്രുവിന്റെ മകനെ ചീത്തയാക്കുവാൻ മകളെ ജോസ് പ്രകാശ് ഉപയോഗിക്കുന്ന ചതി. ഇതിനിടയിൽ നസീർ ലക്ഷ്മിമാരുടെ മകൾ രോഹിണിക്ക് കല്യാണമായപ്പോൾ ജോസ് പ്രകാശ് മകളെ, രോഹിണിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി അറിയുന്നത് പണ്ട് നസീറിന്റെ സുഹൃത്ത് ദമ്പതികൾ മരിച്ചപ്പോൾ അവരുടെ മകന്റെ, അതായത് ശങ്കറിന്റെ ഉത്തരവാദിത്വം നസീർ ഏറ്റെടുക്കുകയായിരുന്നു. അത് നസീറിന്റെ ജാരസന്തതിയല്ല, നസീർ ഒരു സഹായം ചെയ്യുകയായിരുന്നു. തെറ്റിദ്ധാരണയൊക്കെ മാറി പൂച്ചൽ ഖാദർ കെ വി മഹാദേവൻ ടീമിന്റെ രസമുള്ള പാട്ടുകൾ. കസ്തൂരി മാനിന്റെ തോഴി
കസ്തൂരി മാനിന്റെ തോഴി കനകകിനാവിന്റെ റാണി, കസ്തൂരി മാനിന്റെ തോഴി കനകകിനാവിന്റെ റാണി, കഥ പറയും നിൻ കണ്ണിൽ വിടരും കവിത വായിച്ചു നോക്കി, പ്രേമ കവിത വായിച്ചു നോക്കി, മണിവില്ലുമായി വന്ന ദേവാധുരത്തിനാവിന്റെ തേരിൽ മണിവില്ലുമായി വന്ന ദേവാനയാൽ എന്നെങ്കിൽ നെയ്ത കവിത വായിച്ചു നോക്കി, പ്രേമ കവിത വായിച്ചു നോക്കി, കസ്തൂരി മാനിന്റെ തോ
കോവിലിൽ ഒരു മുദ്ര ചാർത്തുവാൻ
സരിതയുടെ ആദ്യ മലയാള ചിത്രമാണ് സന്ദർഭം. നിർമ്മിച്ചത് ജൂബിലി ജോയ് തോമസ്. അതിന്റെ കഥയിലും കൊച്ചിൻ ഹാനിഫയുടെ പങ്കുണ്ടായിരുന്നു. കലൂർ ഡെന്നിസാണ് തിരക്കഥ. അന്ന് മലയാള സിനിമയിൽ ഒരു ഫോർമുല ഉണ്ട്, മമ്മൂട്ടി, പെട്ടി, കുട്ടി. നല്ലൊരു ജോലിയുള്ള ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, കുസൃതിയായ മകൾ, അത് ബേബിശാലിനിയാണ്. ആദ്യമൊക്കെ പി ചിത്രത്തിലാണെങ്കിൽ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം ഒക്കെ പാടി ഗാർഡനിലൊക്കെ ഉല്ലസിച്ച് നടക്കും. പിന്നെ ഒരു തെറ്റിദ്ധാരണ വരും, പിണക്കമാവും, പിരിയലാവും. തെറ്റിദ്ധാരണ മാറുമ്പോഴത്തേക്കും നായകനോ നായികയോ കുഞ്ഞോ മരിച്ചിട്ടുണ്ടാവും. ഇവിടെ സന്ദർഭത്തിൽ മമ്മൂട്ടിയുടെ സുഹൃത്ത് സുകുമാരൻ ഗൾഫിൽ നിന്ന് വരികയാണ്. ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീയെ, ഒരു ലൈംഗിക തൊഴിലാളിയെ സുകുമാരൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയും സുകുമാരനും ഹോട്ടലിൽ ഒത്തുകൂടുന്നു. സുകുമാരൻ ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോകുന്നു. മമ്മൂട്ടി പോലീസ് റെയ്ഡിൽ പെട്ട് അറസ്റ്റിലാവുന്നു. ഇത് സരിത കാണുന്നു. ഇതാണ് സരിതയുടെ ഒരു തെറ്റിദ്ധാരണ. ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, മമ്മൂട്ടിയുടെ കഥാപാത്രം കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ സുകുമാരനൊപ്പം സ്ത്രീ വേഷത്തിൽ ലേഡീസ് ഹോസ്റ്റലിൽ കയറിയൊക്കെയുള്ള ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് ജീവികൾക്കെല്ലാം ശല്യമായി മതിച്ചു വാണിരുന്നു എന്ന് പോച്ചൽ ഖാദർ എഴുതിയത്. സരിത എന്ത് ചെയ്തു? ഈ റെയ്ഡ് വിശ്വസിക്കുകയും മകളെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. സീമ സ്ഥലത്തെ അഡ്വക്കേറ്റാണ്. സീമയുടെ അനീത്തിയെ ഒരു രവി എന്നൊരാൾ ഗർഭിണിയാക്കി പറ്റിച്ചു. ആ അനീത്തി ആത്മഹത്യ ചെയ്തു. അത് കാരണം സീമ എന്ന കഥാപാത്രത്തിന്റെ കല്യാണം മുടങ്ങി. ആ രവി ഈ മമ്മൂട്ടിയാണെന്ന മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. സീമയുടെ കുടുംബം അച്ഛൻ പ്രതാപചന്ദ്രൻ. മമ്മൂട്ടി എന്ന രവിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് സുകുമാരൻ വീണ്ടും ഗൾഫിൽ നിന്ന് വരുന്നു. നമ്മളറിയുന്നു മമ്മൂട്ടി രവി നിരപരാധിയായിരുന്നു. അന്ന് ഹോട്ടൽ റെയ്ഡ് നടന്നപ്പോഴും മമ്മൂട്ടി രവി നിരപരാധിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. പൂവച്ചൽ ജോൺസൺ ടീമിന്റെ പാട്ടുകൾ ചിത്രത്തെ പോലെ തന്നെ വൻ ഹിറ്റായിരുന്നു.
ഡോക്ടർ സാറ്, ലേഡി ഡോക്ടർ സാറ്, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറ്, ലേഡി ഡോക്ടർ സാറ്, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും ബെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആവത്താണ്. ഡോക്ടർ സാറ്, ഒന്ന് ഡോക്ടർ സാറ്, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും ബെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആവത്താണ്. ഡോക്ടർ സാറേ, ആണിനേക്കാൾ പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ? അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ, പിടിവാദത്തിൻ്റെതോ?
ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ്, കാര്യം സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആവത്താണ്. സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി? കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി? അത് വാക്കിൽ തീരുമോ, ഒരു നോക്കിൽ തീരുമോ, അത് തൊട്ടാൽ തീരുമോ? അത് വാക്കിൽ തീരുമോ, ഒരു നോക്കിൽ തീരുമോ, അത് തൊട്ടാൽ തീരുമോ, അല്ലതാനേ മാറുമോ?
ആലോചിക്കട്ടെ, മാറുമോ നോക്കാം.
ഡോക്ടർ സാറ്, ലേഡി ഡോക്ടർ സാറ്, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ്, കാര്യം സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്.
നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന പ്രശസ്ത ഡയലോഗുമായി പ്രേക്ഷക ലക്ഷ്യങ്ങളെ മയക്കിയ 20-ാം നൂറ്റാണ്ട്, 1957 May 15 റിലീസ്. എസ് എൻ സ്വാമി, കെ മധു കൂട്ടുകെട്ടിൽ, മോഹൻലാൽ സുരേഷ് ഗോപി മെഗാഹിറ്റ്. സുനിത പ്രൊഡക്ഷൻസിന്റെ ചിത്രമാണ്. അവരുടെ സ്ഥിരം സംഗീത സംവിധായകൻ ശ്യാമിന്റെ BGM സിനിമയോളം തന്നെ ഹിറ്റാണ്. മുഖ്യമന്ത്രിയുടെ മകൻ ശേഖരൻകുട്ടി, അത് സുരേഷ് ഗോപിയാണ്, മയക്കുമരുന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ പാർട്ണറായിരുന്ന ജാക്കി എന്ന മോഹൻലാൽ ആ സൗഹൃദം ഉപേക്ഷിച്ചു. അന്നുമുതൽ ശത്രുക്കളാണ് ഇരുവരും. ശത്രുത കൊലപാതകങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ജാക്കിക്ക് ശേഖരൻകുട്ടിയെ കൊല്ലാനേ നിവൃത്തിയുള്ളൂ. എയർപോർട്ടിലെ വൻ സുരക്ഷ മറികടന്നും ആ ക്ലൈമാക്സ് ജാക്കി എന്ന മോഹൻലാൽ നടപ്പിലാക്കുന്നു. ഗ്യാങ്സ്റ്റർ സിനിമകളിൽ പൊതുവെ കാണാറില്ലാത്ത ഇമോഷണൽ സീനുകൾ കഥയുടെ ഭാഗമാണ്. കൂട്ടുകാരിയുടെ പീഡകനെ കൊന്ന കുറ്റത്തിന് ജയിലിലായ ഉർവശി, അത് മോഹൻലാലിന്റെ കാമുകിയാണ്. വിവാഹം കഴിക്കാനിരുന്ന ജാക്കി ജയിലിലേക്ക് വരുമ്പോൾ കാമുകി റിലീസാവുന്ന, ജയിൽ മോചിതയാവുന്ന ഒരു സീനുണ്ട്. ചുനക്കര രാമൻകുട്ടി ശ്യാമിന്റെ ഒരു പാട്ടാണ് അമ്പരപ്പൂ വീഥിയിൽ.
ഇന്നിവിടെ നീ അണഞ്ഞ് പൂവും പ്രസാദവുമാ മമ വാടിതൻ ശ്യാമള ശീതള ഛായയിലോ മധുപകരുവൻ ശ്രുതി പകരുവൻ നീ വരുമോ അമ്പരപ്പൂ പ്രീതിയില് കുങ്കുമച്ച പുടഞ്ഞ് ഇന്നിവിടെ ണന് പൂവും പ്രസാദവുമാണ്. ഇന്നിവിടെ നീ അണഞ്ഞ് പൂവും പ്രസാദവുമാ. ഇനി ശ്രാവണ സന്ധ്യയിൽ പാടിരുന്നു കടവിരിയിലെ കഥകളുമായി പോരുവിൽ അമ്പരൂ പ്രീതിയില് കുങ്കുമച്ചത്തെ പുടന്ന് ഇന്നിവിടെ നീ അണഞ്ഞ് പൂവും പ്രസാദവുമായി മമവാടിതൻ ശ്യാമള ശീതള ഛായയിലോ മധുമുകരുവൻ ചുടി പകരുവൻ നീ വരുമോ.
ജോൺ എബ്രഹാമിന്റെ ആദ്യ ചിത്രം വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ 1972 മെയ് 19 റിലീസ് ചെയ്തു. ഫ്രഞ്ച് ചിത്രം നൂ ലെ ഗോസ് ആണ് പ്രചോദനം. അബദ്ധത്തിൽ സ്കൂൾ പ്രോപ്പർട്ടിക്ക് നാശം പറ്റിയതിൽ കുറ്റാരോപിതനായ ഒരു കുട്ടിയെ സഹപാഠികൾ ചേർന്ന് സഹായിക്കുന്നതാണ് കഥ. ഫ്രഞ്ച് ചിത്രത്തിൽ സ്കൂളിലെ ഗ്ലാസ് പൊട്ടിയപ്പോൾ ജോണിന്റെ ചിത്രത്തിൽ സ്കൂൾ സ്ഥാപകന്റെ പ്രതിമയുടെ തലയാണ് തകർന്നത്. എം ആസാദ് ആണ് തിരക്കഥ. മധു ജയഭാരതി, അടൂർ ഭാസി എന്നിവർക്കൊപ്പം തമിഴ് നടി മനോരമയും അഭിനയിച്ചു. 8-ാം ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകൻ ലീവായത് കാരണം ആ പീരീഡിൽ പന്ത് കളിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കെ പന്തടിച്ച് സ്കൂൾ സ്ഥാപകന്റെ പ്രതിമയുടെ തല തകർന്നു. ഹെഡ്മാസ്റ്റർ 1200 രൂപ പിഴ വിധിച്ചു. പാവപ്പെട്ട രാജു എന്ന വിദ്യാർത്ഥിയുടെ തലയിലാണ് ആ കുറ്റം ചുമത്തപ്പെട്ടത്. ഒരു ക്ലാസ് മുഴുവൻ കളിച്ചപ്പോൾ ഒരു കുട്ടി മാത്രം എങ്ങനെ പ്രതിയാകും? മറ്റു വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ സമരം ചെയ്യാൻ പദ്ധതിയിട്ടു. പക്ഷെ നല്ലവനായ സ്കൂൾ സെക്രട്ടറിയുടെ പ്രേരണയാൽ സമരമല്ല സഹകരണമാണ് വേണ്ടതെന്നും കലാപരിപാടി നടത്തി പണം സ്വരൂപിക്കണമെന്നും അവർ തീരുമാനിക്കുകയാണ്. അധികാരത്തിന്റെ തല തകർത്ത് പുതിയ തലമുറ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ചിത്രം പറഞ്ഞത്. നമ്മുടെ മണ്ണിൽ നമുക്കുയർത്തുക സമഭാവനയുടെ നളന്തകൾ എന്നാണ് വയലാർ ഒരു ഗാനത്തിൽ എഴുതിയത്. എം ബി ശ്രീനിവാസന്റെ സംഗീതമായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു ഹിറ്റ് പാട്ടുണ്ട്, അതാണ് വെളിച്ചമേ നയിച്ചാലും.
ready ഞങ്ങൾക്കായി സൂചിക്കുഴകൾ നിത്യവും വലുതാക്കുമേ നാട്ടിൽ, പണക്കാർ നിത്യവും വലുതാക്കുമേ നാട്ടിൽ. കയ്യിൽ പുതിയൊരു ചമ്മട്ടിയുമായി
കുതിരയോട്ട മത്സര പശ്ചാത്തലത്തിൽ കുടുംബകഥ പറഞ്ഞ ജാക്ക് പോട്ട് ഷാജുൻ കരിയാലിന്റെ കഥയിൽ ടി ദാമോദരൻ തിരക്കഥ എഴുതി ജോമോൻ സംവിധാനം ചെയ്തു. 1993 May 20 റിലീസ്. സിൽവസ്റ്റർ സ്റ്റാലൻ അഭിനയിച്ച ഓവർ ദ ടോപ്പ് എന്ന ഹോളിവുഡ് ചിത്രവുമായി കഥയ്ക്ക് ചെറിയ ബന്ധമുണ്ട്. സ്പോർട്സ് മത്സരത്തിലെ വിജയം എങ്ങനെ വ്യക്തിജീവിതം വീണ്ടെടുക്കുന്നു എന്നതാണ് പ്ലോട്ട്. ഗൗതമിയായിരുന്നു നായിക. കന്നഡ നടൻ സുദർശന്റെ ഏക മലയാള ചിത്രമാവും ഇത്. വില്ലൻ വേഷത്തിൽ തമിഴ് നടി മഞ്ജുള വിജയകുമാറുണ്ട്. ഹോഴ്സ് റേസിൽ കുതിരകളെ പറപ്പിക്കുന്ന ജോക്കിയാണ് മമ്മൂട്ടിയുടെ ഗൗതം. ലക്ഷങ്ങൾ കൊണ്ട് ബെറ്റ് വെച്ച് നടത്തുന്ന മത്സരമാണ് വിജയം. സ്ഥിരമായി ഗൗതം പരിശീലിപ്പിക്കുന്ന വിന്നി എന്ന കുതിര തന്നെ. ശത്രുക്കൾ വിന്നിയെ വെടിവച്ചെങ്കിലും പരിക്ക് ഭേദമായി ക്ലൈമാക്സിൽ വീണ്ടും വിജയക്കൊടി പാറിക്കുന്ന വിന്നിയുടെ ഗൗതമിന്റെയും തിരിച്ചുവരവാണ് ജാക്ക്പോട്ട് എന്ന സിനിമയുടെ ഹൈലൈറ്റ്. ഗൗതം എന്ന മമ്മൂട്ടി പ്രണയിച്ച് വിവാഹം ചെയ്തത് ഒരു സമ്പന്നയുടെ മകൾ ആയതിനാൽ ഭാര്യ വീട്ടുകാരുടെ എതിർപ്പുണ്ട്. മഞ്ജുളയാണ് അമ്മായിയമ്മ, ഐശ്വര്യ മകൾ. പ്രസവാനന്തരം മരിച്ചുപോകുന്നു ഗൗതമിന്റെ ഭാര്യ. കുഞ്ഞ് ഭാര്യ വീട്ടുകാരുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. അച്ഛൻ എന്ന ഗൗതത്തെ ശത്രുവായി കാണാനാണ് ഭാര്യ വീട്ടുകാർ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. അച്ഛന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടിയ സമയം മകന് അച്ഛനോട് അടുപ്പം തോന്നുന്നു. ഒടുവിലത്തെ കുതിരയോട്ട മത്സര വിജയത്തിലൂടെ ഗൗതവും വിജയിക്കുന്നു. ബിച്ചു തിരുമല ഇളയരാജ പാട്ടുകൾ ഹിറ്റായിരുന്നു. താഴ്വാരം മൺപൂവേ ആയിരുന്നു ഗാനങ്ങളിൽ ഇമ്പമേറിയത്.
ും
മലയാളിയുടെ ഹൃദയത്തിൽ എക്കാലത്തേക്കും ഇടം പിടിച്ച ഒരു പാട്ടാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രം 1975 May 23 റിലീസ്. കെ സുഗുവാണ് കഥയും സംവിധാനവും നിർമ്മാണവും. തിരക്കഥ എഴുതിയത് ജഗതി എൻ കെ ആചാരി, നമ്മുടെ ജഗതി ശ്രീകുമാറിന്റെ അച്ഛൻ. നസീർ ജയഭാരതി ചിത്രമായിരുന്നു. ആ പഴഞ്ചൻ കൊട്ടാരത്തിന് സുഖകരമല്ലാത്ത ഓർമ്മകളുണ്ട്. കൊട്ടാരത്തിന്റെ അവകാശിയായ ഭാസ്കര വർമ്മയുടെ ഭാര്യ മാർഗരറ്റ് തമ്പുരാട്ടി പിണങ്ങിപ്പോയതാണ്. ആ കൊട്ടാരത്തിൽ ദുർഭരണം നയിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു വിപ്ലവകാരിയും ഉണ്ടായിരുന്നു. അവനെ സ്നേഹിച്ചൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. രണ്ട് പ്രണയ പക്ഷികളുടെ കണ്ണീരും രക്തവും വീണൊഴുകുന്നത് കാണാനായിരുന്നു ആ കൊട്ടാരത്തിന് യോഗം. ആ കൊട്ടാരം ഇപ്പോൾ അനന്തരാവകാശികളില്ലാതെ അനാഥമായി നിലകൊള്ളുകയാണ്. വയലാർ ദേവരാജന്മാരുടെ 6 ഗാനങ്ങളുണ്ടായിരുന്നു. ചന്ദ്രകളഭം മാധുരിയും പാടിയിട്ടുണ്ട്. തൊട്ടേനേ ഞാൻ മനസ്സുകൊണ്ട് ആണ് മറ്റൊരു ഹിറ്റ്. പ്രേംനസീർ അന്തരിച്ച സമയത്ത് ദൂരദർശൻ ആവർത്തിച്ച് ഉപയോഗിച്ച പാട്ടാണ് ചന്ദ്രകളഭം. വയലാറിന്റെ സ്മരണാർത്ഥം പണികഴിപ്പിച്ച സ്മൃതി മണ്ഡപത്തിന്റെ പേര് ചന്ദ്രകളഭം എന്നാണ്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ഈ ചിത്രം റിലീസ് ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പേ വയലാറും നമ്മോട് വിടവാങ്ങി.
ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. സുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വന്ന സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ, വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ജൂൺ മാസത്തിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിലെ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം FM .co.nz എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.